2020 June 12 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് മുഖപ്രസംഗം. ഏറെ വേണ്ടതും ഒട്ടും വേണ്ടാത്തതും. സംസ്ഥാനത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും ഏറെ അനിവാര്യമായതും നിലവിലെ സാഹചര്യങ്ങളിൽ തീർത്തും അനാവശ്യവുമായ രണ്ടു പദ്ധതികളാണ് മലയാളി സമൂഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിയെയും അതിരപ്പിള്ളി വൈദ്യുതി പദ്ധതിയെയും കുറിച്ചാണ് പരാമർശം. ഏറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന നിലയിൽ ആയിട്ടുണ്ട്. ജനങ്ങൾ അതീവ താൽപര്യത്തോടെ കാത്തിരിക്കുന്നതാണ് ഈ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണം. റെയിൽ വികസനം ഏറ്റവും പരിമിതമായ തോതിൽ മാത്രം നടന്നിട്ടുള്ള കേരളത്തിൽ സിൽവർ ലൈൻ പോലുള്ള പുതിയൊരു വേഗപാത വന്നു കാണാൻ എത്രയോ കാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ 4 മണിക്കൂറിൽ താഴെയേ വേണ്ടിവരൂ എന്ന സാധ്യത യാത്രാക്ലേശത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയം തന്നെയാണ്. സംശയങ്ങളും ആശങ്കകളും ഏറെയുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് സിൽവർ ലൈനിലൂടെ ട്രെയിൻ കുതിച്ചു പായുന്നത് പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് അധികവും. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രിസഭ അന്തിമമായി അംഗീകരിച്ചു കഴിഞ്ഞു. 64,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ഇനി കേന്ദ്രത്തിന്റെയും റെയിൽ വകുപ്പിന്റെയും മറ്റും അനുമതി പത്രങ്ങൾ കൂടി ലഭിച്ചാലേ മുന്നോട്ട് കരുക്കൾ നീക്കാനാവൂ. അത് ലഭ്യമാക്കാൻ കൂട്ടായ പരിശ്രമവും സമ്മർദ്ദവും വേണ്ടിവരും. പുതിയൊരു യാത്രാ വിപ്ലവത്തിന് അടിസ്ഥാനം കുറിക്കുന്ന സിൽവർ ലൈൻ സംസ്ഥാനത്തിന് അളവറ്റ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ ഇതിനൊപ്പം തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ നിരവധി വട്ടം വേണ്ടെന്നുവെച്ച അതിരപ്പിള്ളി ജലവൈദ്യുതി പദ്ധതി പൊടി തട്ടിയെടുത്ത് കൊണ്ടുവന്നതിലെ ഔചിത്യക്കുറവും വങ്കത്തവും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സ്വബോധമുള്ള ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പൊതുസമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഭരണമുന്നണിയിലെ പ്രബല കക്ഷിയായ CPI നിന്നുപോലും രൂക്ഷമായ വിമർശനവും എതിർപ്പും ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അതിരപ്പിള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ കൈക്കൊണ്ട വിവാദ തീരുമാനം. പണ്ടേ ഉപേക്ഷിച്ച ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന വൈദ്യുതി ബോർഡിന് ധൃതി പിടിച്ച് ഇപ്പോൾ അനുമതി നൽകിയതിലൂടെ ഒരിക്കൽ കൂടി തികച്ചും അനാവശ്യമായ വിവാദങ്ങളാണ് സർക്കാർ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. മഹാമാരിയുടെ ഈ ദുരിതകാലത്തും സർക്കാരിനെതിരെ നിത്യേന പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്ക് പുതിയൊരു വടികൂടി നൽകി എന്നതിനപ്പുറം ഈ തീരുമാനത്തിലൂടെ ഒരു നേട്ടവും സർക്കാർ പങ്കുവയ്ക്കുന്നില്ല എന്നതാണ് സത്യം. 2 വർഷം മുൻപ് ഭരണമുന്നണി തന്നെ ചർച്ചകൾക്ക് ശേഷം അതിരപ്പിള്ളി പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തതാണ്. തീർത്തും മറന്നുകഴിഞ്ഞ ഈ പദ്ധതിയുടെ പേരിൽ പുതിയൊരു ആവേശം ജനിച്ചതിനു പിന്നിലെ താൽപര്യം അജ്ഞാതമാണ്. സമവായമുണ്ടെങ്കിലേ പദ്ധതി നടപ്പിലാകൂ എന്ന് ഇപ്പോൾ ആണയിടുന്ന വൈദ്യുതി മന്ത്രിക്ക് അതിരപ്പിള്ളിയുടെ പേരിൽ ഇതിനകം ഇവിടെ നടന്ന കോലാഹലങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് വരുമോ? കേവലം 163 MW വൈദ്യുതിക്ക് വേണ്ടി അപൂർവമായ പ്രകൃതി സമ്പത്തും ജൈവമേഖലയും വനപ്രദേശവും ഇല്ലാതാക്കണമെന്ന് തോന്നുന്നത് തന്നെ മഹാബാധകമാണ്. അധിക വൈദ്യുതിക്കായി വേറെയും നിരവധി മാർഗങ്ങൾ തുറന്നുകിടക്കുന്ന ഇക്കാലത്ത് അതിരപ്പള്ളിയുടെ പിന്നാലെ ഒളികണ്ണുമായി പോകുന്നതിന് പിന്നിൽ തീർച്ചയായും സതുദ്ദേശമായിരിക്കില്ല. കാലാവധി അവസാനിക്കാൻ 1 വർഷത്തിൽ താഴെ മാത്രമുള്ള സർക്കാർ ഒരിക്കലും ചെന്നുപെടാൻ പാടില്ലാത്ത വിവാദ ചുഴിയായിപ്പോയി ഇത്. കൂടംകുളം വിഹിതം എത്തിക്കാനുള്ള പ്രസരണ ലൈൻ പൂർത്തീകരിക്കുന്നതുൾപ്പെടെ പുറത്തുനിന്നുള്ള വൈദ്യുതി ലഭ്യത കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പാരമ്പര്യേതര മാർഗങ്ങളിലേക്ക് രാജ്യവും ലോകവും കൂടുതലായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാടിനെയും മനുഷ്യരെയും പ്രകൃതിയെയും ദ്രോഹിച്ചുകൊണ്ട് ഇനിയും ജലവൈദ്യുതി പദ്ധതിയുടെ പിറകെ പോകുന്നതിലെ ജനവിരുദ്ധത തീർച്ചയായും സർക്കാർ തിരിച്ചറിയണം. സംസ്ഥാനത്തിന് തീർത്തും ദോഷകരമായ അതിരപ്പിള്ളി പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നതിനു പകരം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പദ്ധതിക്കാവശ്യമായ 64,000 കോടി രൂപയുടെ വലിപ്പം കണ്ട് ഇത് നടക്കുമോ എന്ന് സന്ദേഹിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ കൃത്യമായ ആസൂത്രണത്തിനും ഹോംവർക്കിനും ശേഷമാണ് സർക്കാർ പദ്ധതിക്കായി ഇറങ്ങിയിരിക്കുന്നത്. വായ്പകളും സംസ്ഥാന കേന്ദ്ര വിഹിതവും ജനങ്ങളിൽ നിന്നുള്ള ഓഹരി പങ്കാളിത്തവും ഒക്കെയായി ആവശ്യമായ പണം സ്വരൂപിക്കാനാണ് തീരുമാനം. കേന്ദ്രാനുമതി നേടുക എന്ന വലിയ കടമ്പ കടക്കുകയാണ് ആദ്യം വേണ്ടത്. അത്ര തന്നെ പ്രധാനമാണ് പുതിയ പാതയ്ക്ക് വേണ്ടി വരുന്ന 1,226 ഏക്കർ ഭൂമി ഏറ്റെടുക്കൽ. 11 ജില്ലകളിലൂടെ കടന്നുപോകുന്ന സിൽവർ ലൈനിനു വേണ്ടി വീടുകൾ ഉൾപ്പെടെ 9 40,000+ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരും. ഇത്രയും കുടുംബങ്ങളുടെ പുനരധിവാസം ഉൾപ്പെടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്. ആക്ഷേപങ്ങളും പരാതികളും കഴിയുന്നത്ര ഇല്ലാതാക്കി പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കണം. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് നടക്കണമെങ്കിൽ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണം അതിപ്രധാനമാണ്. ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് പദ്ധതിയെ സ്വതന്ത്രമാക്കാനുള്ള വകതിരിവ് രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണം.